verse in English which says, which compares the law with the gospel.
English le.
A little point.
സുവിശേഷത്തെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ളതായിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് കവിതാ ശകലം ഓർക്കുന്നു.
It says the law commanded us to walk, to run, but did not give us any hands or feet.
ആ കവിതയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം നൽകിയ ന്യായ പ്രമാണം നമ്മോട് ഓടുവാൻ ആവശ്യപ്പെടുന്നു, പക്ഷേ കാലുകൾ നൽകുന്നില്ല.
How can you run without legs?
കാലുകളില്ലാതെ എങ്ങനെയാണ് ഓടുവാൻ കഴിയുക?
That's the law.
ന്യായപ്രമാണം അങ്ങനെയായിരുന്നു.
You must do this.
ഈ കാര്യം നീ ചെയ്യണം.
You don't have any power to do it.
എന്നാൽ അത് ചെയ്യുവാനുള്ള ശക്തി ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ.
But Jesus came with the gospel.
എന്നാൽ യേശു സുവിശേഷവുമായി വന്നു.
Which commands us to fly.
ഓടുവാനല്ല, മറിച്ച് പറക്കുവാനാണ് യേശു ആവശ്യപ്പെടുന്നത്.
But gives us wings.
എന്നാൽ കാലുകൾ നൽകാതെയല്ല, ചിറകുകൾ നൽകിക്കൊണ്ട് പറക്കുവാൻ പറയുന്ന.
So which is better?
നിങ്ങൾ തന്നെ പറയുക, ന്യായപ്രമാണമാണോ സുവിശേഷമാണോ മെച്ചമായത്?
Which is more difficult, to run or to fly? Let's start with that.
അതിനു മുൻപ് നമുക്ക് ഈ കാര്യം ചിന്തിക്കാം, ഓടുകയാണോ ബുദ്ധിമുട്ടുള്ള കാര്യം അതോ പറക്കുകയാണോ?
The law said run, the gospel says fly.
ന്യായപ്രമാണം മനുഷ്യരായ നമ്മോട് ഓടുവാൻ മാത്രമേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ, എന്നാൽ സുവിശേഷം മനുഷ്യരായ നമ്മോട് പറയുന്നത് പറക്കുക എന്നാണ്.
The law says don't commit murder, the gospel says don't get even angry.
ന്യായപ്രമാണത്തിൽ കൊലപാതകം ചെയ്യരുത് എന്നുള്ള കാര്യമേ പറഞ്ഞിരുന്നുള്ളെങ്കിൽ സുവിശേഷം കൊണ്ടുവന്ന യേശു പറഞ്ഞു, സ്ത്രീയെ മോഹത്തോടെ കോപിക്കുന്ന കാര്യം അതുപോലും ചെയ്യാൻ പാടില്ല, അത് കൊലപാതകമാണ്.
The law says don't commit adultery, the gospel says don't even lust.
ന്യായപ്രമാണം വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞ സമയത്ത് സുവിശേഷം ഒരുപടി കൂടി കടന്ന് മോഹത്തോടെ ഒരു വ്യക്തിയെ നോക്കുന്നത് പോലും വ്യഭിചാരമാണെന്ന് പറഞ്ഞു.
The law says love your friends, the gospel says love even your enemies.
ന്യായപ്രമാണത്തിന്റെ കീഴിൽ സ്നേഹിതന്മാരെ സ്നേഹിക്കുവാൻ കൽപ്പിച്ചപ്പോൾ സുവിശേഷം പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെയും സ്നേഹിക്കുക എന്നാണ്.
The law says give your money, the gospel says give it cheerfully.
ന്യായപ്രമാണം നിങ്ങളുടെ പണം ദൈവത്തിന് കൊടുക്കുവാൻ പറയുമ്പോൾ പുതിയ നിയമം പറയുന്നത് നിങ്ങൾ കൊടുത്താൽ പോരാ, നിങ്ങൾ അത് സന്തോഷത്തോടെ കൊടുക്കണമെന്നാണ്.
Which is easier, to run or to fly?
ഈ പറഞ്ഞ അനേക കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക, എന്നിട്ട് പറയുക ഏതാണ് കുറെ കൂടി എളുപ്പമുള്ള കാര്യം, ഓടുവാൻ ന്യായപ്രമാണം പറയുന്നതാണോ പറക്കുന്നതാണോ?
Some people think that the gospel standard is lower than the law.
പലരും ചിന്തിച്ചിരിക്കുന്നത് സുവിശേഷം നമുക്ക് ജീവിക്കുവാൻ നൽകുന്ന നിലവാരം ന്യായപ്രമാണത്തെക്കാൾ താണ ഒരു നിലവാരമാണ്.
As if the law told us to run and the gospel told us to just sit down.
അവർ പറയുന്ന കേട്ടാൽ ഇങ്ങനെ തോന്നും, ന്യായപ്രമാണത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെട്ടത് ഓടുവാനാണെങ്കിൽ സുവിശേഷത്തിൽ ഇരുന്നാൽ മതി, ഓടിയില്ലെങ്കിലും കുഴപ്പമില്ല. അതൊരു വ്യാജ സുവിശേഷമാണെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുന്നത് പറക്കുവാനാണ്. എന്നാൽ പറക്കുവാൻ ആവശ്യപ്പെടുക മാത്രമല്ല സുവിശേഷം മുഖാന്തരം നമ്മൾ പറയുന്നത്. പറക്കുവാൻ ചിറകുകൾ നൽകിയാണ്. ദൈവം നമുക്ക് ചിറകുകൾ നൽകുന്നില്ലെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ സുവിശേഷം ന്യായപ്രമാണത്തെക്കാളും ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെയെങ്കിൽ അത് സദ്വർത്തമാനമല്ലല്ലോ, സുവിശേഷമല്ലല്ലോ.
We've seen in these studies the tremendous standard that God has set before us to walk as Jesus walked.
ഈ പഠന പരമ്പരയിൽ നാം വാസ്തവത്തിൽ മനസ്സിലാക്കുന്ന കാര്യം, ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന എത്ര ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ജീവിതമാണെന്ന്. എന്ന് പറഞ്ഞാൽ യേശു നടന്നതുപോലെ നടക്കുക.
Now we come to Hebrews chapter 8.
ഈ പശ്ചാത്തലത്തിൽ നാം എബ്രായ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരാം.
And God shows us how he gives us the wings to fly at this level which we've just heard.
നാം ഇപ്പോൾ ചിന്തിച്ച നിലയിൽ ദൈവം നമുക്ക് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന ആ തലത്തിൽ നാം പറക്കുവാൻ നമുക്ക് കഴിയേണ്ടതിന് ദൈവം നമുക്ക് എങ്ങനെയാണ് ചിറകുകൾ സുവിശേഷത്തിലൂടെ നൽകുന്നതെന്നാണ് ഇവിടെ നാം കാണുന്നത്.
Hebrews 8, he is comparing the law with the gospel.
എബ്രായലേഖനം 8-ാം അധ്യായത്തിന്റെ പ്രമേയം അതാണ്, ന്യായപ്രമാണത്തെ സുവിശേഷവുമായി താരതമ്യം ചെയ്തിരിക്കുകയാണ്.
Now a lot of people misunderstand the gospel.
അനേക ആളുകൾ സുവിശേഷം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്.
What is the gospel?
സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്?
Let's come to that first.
ഒന്നാമതായി നമുക്ക് ആ കാര്യം ശ്രദ്ധിക്കാം.
And for that I want you to turn to Hebrews chapter 4.
അതിനായിട്ട് എബ്രായ ലേഖനം നാലാം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം.
ബിക്കോസ് ദ വേർഡ് ഗോസ്പൽ കംസ് ദേർ ഇൻ വേഴ്സ് 2.
നാലാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ സുവിശേഷം അല്ലെങ്കിൽ സദ്വർത്തമാനം എന്നുള്ള പദം നാം കാണുന്നുണ്ട്.
വി ഹാവ് ഹാഡ് ദ ഗോസ്പൽ പ്രീച്ച് ടു അസ് ജസ്റ്റ് ആസ് ദേ ഓൾസോ.
എബ്രായ നാലിന്റെ രണ്ടിൽ നാം എന്താണ് വായിക്കുന്നത്? അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം അല്ലെങ്കിൽ സുവിശേഷം
കേട്ടവരാണ്.
സുവിശേഷം എന്ന് പറഞ്ഞാൽ സദ്വർത്തമാനമാണ്, അത് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
So what is the gospel that the Holy Spirit, what is it that the Holy Spirit is calling the gospel over here?
ഇവിടെ ഈ തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവ് എന്തിനെയാണ് സുവിശേഷം എന്ന് വിളിച്ചിരിക്കുന്നത്?
If we understand that, we understand the gospel.
ഈ കാര്യം നാം മനസ്സിലാക്കിയാൽ നമുക്ക് സുവിശേഷം മനസ്സിലായി എന്ന് പറയാം.
In the Old Testament, there's a beautiful picture of salvation in the Israelites coming out of Egypt.
പഴയ നിയമത്തില് ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുന്ന ആ പുറപ്പാടിൽ ദൈവത്തിന്റെ രക്ഷയുടെ മനോഹരമായ ഒരു ചിത്രമുണ്ട്. ഒരു നിമിഷം നിങ്ങൾ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് ശ്രദ്ധിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം
എക്സഡസ് ചാപ്റ്റർ 3:17.
മൂന്നാം അധ്യായത്തിന്റെ 17 വാക്യം നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം. വാക്യത്തിലും അത് തന്നെയാണ്
പറഞ്ഞിരിക്കുന്നത്.
സുവിശേഷം എന്നാൽ എന്താണെന്ന് ഉള്ളതിന്റെ ഒരു ചിത്രം അവിടെ ലഭിക്കുന്നു.
ഐ വിൽ ബ്രിങ് യു ഔട്ട് ഓഫ് ദി ലാൻഡ് ഓഫ് ഈജിപ്ത് ആൻഡ് ഐ വിൽ ബ്രിങ് യു ഇൻ ടു ദി ലാൻഡ് ഫ്ലോയിങ് വിത്ത് മിൽക്ക് ആൻഡ് ഹണി.
17 വാക്യത്തിന്റെ സാരാംശം ഇതാണ്: മിസ്രയീം എന്ന് പറയുന്ന അടിമ വീട്ടിൽ നിന്ന് നിങ്ങളെ ഞാൻ വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന ഒരു ദേശം കനാനിലേക്ക് നിങ്ങളെ ഞാൻ
കൊണ്ടുപോകും.
നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം.
This is what is quoted in Hebrews 4 saying they also heard the gospel.
എബ്രായ ലേഖനം 4 അധ്യായത്തിൽ നാം ഇപ്പോൾ ശ്രദ്ധിച്ച ആ വാക്യത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത് പഴയ നിയമത്തിലെ ഈ വേദഭാഗമാണ്.
There are two parts to it.
ഈ സുവിശേഷത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്.
I will bring you out of Egypt. I will bring you into Canaan.
മിസ്രയീമിൽ നിന്ന് ഞാൻ നിങ്ങളെ പുറപ്പെടുവിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം, നിങ്ങളെ പുറപ്പെടുവിക്കുക മാത്രമല്ല, കനാൻ ദേശത്ത് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യും.
Now turn back to Hebrews 4.
ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് എബ്രായ ലേഖനം 4 അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം.
Now we understand this verse.
രണ്ടാം വാക്യം നമുക്ക് കുറച്ചുകൂടി ഇപ്പോൾ വ്യക്തമായി മനസ്സിലാക്കും.
We also have had the gospel preached to us like them.
ഇസ്രായേൽ ജനതയെ പോലെ, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം പ്രസംഗിച്ച് കേട്ടവരാണ്.
But the word they heard did not profit them because they did not have faith. They were in what they heard.
നമ്മുടെ പിതാക്കന്മാർ ഇസ്രായേൽ മക്കള് അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം വിശ്വാസം അതിനോട് ചേർന്ന് വന്നില്ല.
That's what it says in verse 2.
രണ്ടാം വാക്യത്തിൽ നാം അതാണ് വായിക്കുന്നത്.
Now what was it that they did not experience out there?
ഇസ്രായേൽ മക്കൾക്ക് അനുഭവിപ്പാൻ കഴിയാതിരുന്ന കാര്യം എന്തായിരുന്നു?
There were 600,000 grown up men who heard Exodus 3:17.
പുറപ്പാട് പുസ്തകം 3:17 വാക്യത്തിൽ ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്തം, സദ്വർത്തമാനം, സുവിശേഷം കേട്ടവര് പുരുഷന്മാരെ തന്നെ ഏതാണ്ട് 600,000+
പേരുണ്ടായിരുന്നു.
പുരുഷന്മാർ മാത്രം 600,000 പേരും, കുറഞ്ഞപക്ഷം അതിനോടടുത്ത സംഖ്യ സ്ത്രീകളും കാണുമല്ലോ, കുഞ്ഞുങ്ങൾ എത്ര പേര് കാണുമെന്ന് പറയാൻ പറ്റില്ല. കുറഞ്ഞപക്ഷം 200,000 പേരുള്ള ഒരു വലിയ ജനസമുദ്രം. ഞാൻ വിചാരിക്കുന്ന കോട്ടയത്തിന്റെ ജനസംഖ്യയെ കവിയുന്നതായിരിക്കും ഒരു വലിയ
ജനസമൂഹം.
അത്രയും വലിയ ഒരു പുരുഷാരത്തെ നിങ്ങൾക്ക് ഭാവനയിൽ കാണുവാൻ കഴിയുമോ?
And picture this in your mind, Moses standing up before these 20 lakh.
200,000+ വരുന്ന ഈ വലിയ ജനസമൂഹത്തിന്റെ, ഈ ജനക്കടലിന്റെ നടുവിൽ നിന്നുകൊണ്ട് മോശം സംസാരിക്കുകയാണ്. അടിമകളായിരിക്കുന്ന നിങ്ങൾ, നിങ്ങൾക്കായിട്ടുള്ള ഒരു സുവാർത്ത ഇതാ, ഇനിയും അടിമ വീട്ടിൽ നിങ്ങൾക്ക് തുടരേണ്ട ആവശ്യമില്ല. അത്രയും പറഞ്ഞു നിർത്തിയാൽ സദ്വർത്തമാനത്തിന്റെ ഒന്നാം ഭാഗം മാത്രമേ
ഉള്ളൂ.
യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, തേനും പാലും തേനും ഒഴുകുന്ന ഒരു കനാനിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ പോകുകയാണ്.
If you are delivered from the slavery itself, it will be a great thing.
അടിമ വീട്ടിൽ ദീർഘവർഷങ്ങൾ ചെലവഴിച്ച ഇസ്രായേൽ ജനം ഓർത്തു കാണും, ഇവിടെ നിന്നൊരു സ്വാതന്ത്ര്യം കിട്ടിയാൽ തന്നെ ധാരാളം കർത്താവിന്. എന്നാൽ അവരോട് പറയാനുള്ള സുവാർത്ത അത് മാത്രമല്ല, നിങ്ങൾക്കായി കുറച്ചുകൂടെ മെച്ചമായതും കൂടെ ഉണ്ട്. അടിമകളായിട്ട് കഴിയുന്ന നിങ്ങൾക്ക് സ്വന്തം വീടുകളും കൃഷിത്തോട്ടങ്ങളും ഒക്കെ ഞാൻ നൽകാൻ പോകുകയാണ്.
And so they believed and they came out of Egypt.
ഈ പറഞ്ഞ ദൈവത്തിന്റെ യഹോവയുടെ വചനങ്ങളെ അവർ വിശ്വസിച്ചു, അനുസരിച്ചു. അതുകൊണ്ടാണ് മിസ്രയീമിൽ നിന്ന് അവർക്ക് പുറപ്പെട്ട് വരുവാൻ കഴിഞ്ഞത്.
They put the blood, all those 600,000 people, they put the blood outside the door of their house.
മിസ്രയീമിൽ അടിമകളായിരുന്ന ദൈവത്തിന്റെ ജനം ആരൊക്കെ അവരുടെ കട്ടിളക്കാലിന്മേൽ, കുറുമ്പടിമേൽ കുഞ്ഞാട്ടിന്റെ രക്തം പുരട്ടിയിരുന്നോ അവരൊക്കെ മരണം കാണാതെ അവർ പുറത്തു വന്നു. അവർ ദൈവത്താൽ നടത്തപ്പെട്ടു.
Why does it say in Hebrews 4:2 the gospel did not profit them?
എന്നാൽ എബ്രായരുടെ 4:2 രണ്ടാം വാക്യത്തിൽ നാം കണ്ടതുപോലെ ഈ സദ്വർത്തമാനം, സുവിശേഷം അവർക്ക് പ്രയോജനപ്പെട്ടില്ല എന്ന് പിന്നെ പറയുന്നതിന്റെ കാര്യം എന്താണ്?
The second half of the gospel they didn't get.
ഒന്നാമത്തെ ഭാഗം അവരിൽ നിവൃത്തിയായി എന്ന് വരികയും രണ്ടാം ഭാഗം കനാനിലേക്ക് പ്രവേശിക്കുന്നത് അവരിൽ നിവൃത്തിയായില്ല.
Out of all those 6 lakh men standing there,
അന്നവിടെ നിന്ന 600,000 വരുന്ന പുരുഷന്മാരിൽ
all of them experienced half a gospel.
എല്ലാവരും അർത്ഥ സുവിശേഷം ജീവിതത്തിൽ അനുഭവിച്ചു.
They all died in the wilderness.
അവരെല്ലാം മരുഭൂമിയിൽ പട്ടുപോയി, നശിച്ചുപോയി എന്നാണ് നാം വായിക്കുന്നത്. രണ്ടു പേരൊഴികെ,
Joshua and Caleb, they experienced the full gospel.
ഈ വലിയ ജനസമൂഹത്തിൽ രണ്ടേ രണ്ടു പേർ, യോശുവയും കാലേബും മാത്രമാണ് ദൈവത്തിന്റെ പൂർണ്ണ സുവിശേഷം അനുഭവിച്ചത്.
And Hebrews is warning us about that.
എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് മുന്നറിയിപ്പിനായി ഈ കാര്യം ഓർപ്പിക്കുകയാണ്.
God brought those 600,000 people to the place where they could experience going into Canaan.
ഈ 600,000 പേരെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് ദൈവം വിടുവിച്ചത് ദൈവത്തിന്റെ വാഗ്ദത്ത ഭൂമിയിലേക്ക് അവരെ നടത്തുവാനായിരുന്നു.
And when they came to the border,
കനാന്റെ അതിർത്തി പ്രദേശത്ത് അവരെത്തിയപ്പോൾ കനാനിലുള്ളതായിരിക്കുന്ന വലിയ മല്ലന്മാരെ അവർ കണ്ടു. അവർ പറഞ്ഞു, ഈ അധികായന്മാരായിരിക്കുന്നവരെ കീഴടക്കുവാൻ, ഈ ദേശം സ്വന്തമാക്കുവാൻ ഞങ്ങൾക്ക് ഒരിക്കലും
കഴിയുകയില്ല.
അങ്ങനെ ഭൂരിപക്ഷം പറഞ്ഞപ്പോൾ യോശുവയും കാലേബും എന്തുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾക്ക് അത് ചെയ്യുവാൻ കഴിയുമെന്ന്?
Because the other people looked at their own muscles and Joshua and Caleb looked at God. That's the difference.
ഞങ്ങൾക്കത് സാധ്യമല്ലെന്ന് പറഞ്ഞ ഭൂരിപക്ഷം പേരും അവരുടെ സ്വന്തം മസിൽ, മാംസപേശിയുടെ ശക്തി നോക്കിയപ്പോൾ യോശുവയും കാലേബും സർവശക്തനായ ദൈവത്തെ നോക്കി.
That is the difference. That is faith.
വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതാണ് വ്യത്യാസം.
When people say, we cannot conquer all these things.
ഈ പാപങ്ങളെയെല്ലാം അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് വിശ്വാസികൾ പറയുമ്പോൾ,
you look at your own ability.
നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഴിവിലേക്ക് നോക്കിയാണ് അങ്ങനെ
പറയുന്നത്.
ഈ 600,000 പേര് പറഞ്ഞതുപോലെ അവർ വിശ്വസിക്കാതെ ഈ വാക്കുകൾ തന്നെ പറഞ്ഞല്ലോ.
But two Christians out of 600,000 believers may experience victory because they look to God.
ഒരുപക്ഷേ 600,000 ക്രിസ്തീയ വിശ്വാസികളുടെ ഒരു സമൂഹത്തിൽ രണ്ടേ രണ്ടു പേർ ദൈവത്തിന്റെ പൂർണ്ണ സുവിശേഷം, വാഗ്ദത്തം അനുഭവിച്ചെന്ന് വരും. കാരണം അവർ ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്.
I will not join that church of 600,000 people. I'll join the church of Joshua and Caleb.
എനിക്കൊരു തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് വരിയിൽ ഈ 600,000 പേരോടങ്ങുന്ന ഭൂരിപക്ഷത്തിന്റെ സഭയിൽ ഞാൻ ചേരുകയില്ല. വിശ്വാസത്തോടെ നിൽക്കുന്ന രണ്ടുപേരോടുകൂടെ നിലയുറപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I want to join a church where people have faith that the giants can be slain.
കനാൻ നാട്ടിലെ ഈ വലിയ മല്ലന്മാരെ നിഗ്രഹിപ്പാൻ സാധ്യമാണെന്ന് ദൈവം പറഞ്ഞത് വിശ്വസിക്കുന്ന ന്യൂനപക്ഷത്തിന്റെ കൂടെ ഞാൻ നിൽക്കും.
In my translation, Hebrews 4:2 reads like this.
ഞാൻ ഉപയോഗിക്കുന്ന ബൈബിൾ പരിഭാഷയിൽ എബ്രായ ലേഖനം 4:2 രണ്ടാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്.
That these people did not unite with those who had faith.
ആ പരിഭാഷയിൽ ഞാൻ വായിക്കുമ്പോൾ ലഭിക്കുന്ന അർത്ഥം ഇതാണ്, ഈ ഭൂരിപക്ഷം വരുന്ന ഇസ്രായേല്യർ വിശ്വാസത്തോടെ നിലയുറപ്പിച്ച ആ ഒരു ചെറിയ സമൂഹത്തോട് ചേർന്ന് നിന്നില്ല.
They united with this bunch of people who had unbelief.
അവിശ്വാസികളായിരിക്കുന്ന ഭൂരിപക്ഷത്തോടെ നിൽക്കുവാനാണ് അനേകർ തിരഞ്ഞെടുപ്പ് നടത്തിയത്.
They had a choice that day.
അന്ന് ഒരു തിരഞ്ഞെടുപ്പിന്റെ മുൻപിലായിരുന്നു അവർ.
12 spies went into the land and they all came back with the same report. There's a massive giant.
ദേശമറ്റ് നോക്കുവാനായിട്ട് അയക്കപ്പെട്ട 12 പേരുണ്ടായിരുന്നല്ലോ. അതില് 12 പേരും ഇത് ദൈവം പറഞ്ഞതുപോലെ തന്നെ മനോഹര ദേശമാണെന്നുള്ള റിപ്പോർട്ടുമായിട്ടാണ് വന്നത്.
But there are giants.
എന്നാൽ അവർ പറഞ്ഞു, അവിടെ മല്ലന്മാരുണ്ട് അതികായന്മാരുണ്ട്.
Even though the land is flowing with milk and honey.
ആ ദേശം പാലും തേനും ഒഴുകുന്നതാണെന്ന് വരികിലും അവിടെ വലിയ ശക്തന്മാരായ മല്ലന്മാരുണ്ട്.
And 10 of them said, we cannot conquer them, we are like grasshoppers before them.
12 പേരിൽ 10 പേരും പറഞ്ഞു, നമ്മെക്കൊണ്ട് ഒരു നാളും അവരെ കീഴടക്കുവാൻ കഴിയുകയില്ല, അവരുടെ മുൻപിൽ ഞങ്ങൾ നിന്നപ്പോൾ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്.
Joshua and Caleb said,
എന്നാൽ യോശുവയും കാലേബും പറഞ്ഞു,
we may be like grasshoppers before them,
അവരുടെ മുൻപിൽ ഞങ്ങൾ ഒരുപക്ഷെ വെട്ടുക്കിളികളെ പോലെ ആയിരിക്കാം,
but they are like grasshoppers before our God,
എന്നാൽ ഈ മല്ലന്മാരായിരിക്കുന്ന ഈ ശക്തന്മാരായിരിക്കുന്നവർ നാം സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ മുൻപിൽ അവർ വെട്ടുക്കിളികളെ പോലെയാണ്.
They had faith.
അവർ വിശ്വാസത്തോടെയാണ് ഈ വാക്കുകൾ പറഞ്ഞത്.
600,000 people had to choose.
ഈ 600,000 പേര് രണ്ട് വിധത്തിലുള്ളതായിരിക്കുന്ന ഈ സാക്ഷ്യങ്ങളുടെ മുമ്പിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. ഭൂരിപക്ഷം വരുന്നായിരിക്കുന്ന ഈ 10 പേരോട് ചേർന്ന് അവരുടെ അഭിപ്രായത്തിന് ഒത്തവണ്ണം നാം പോണോ, അതോ ഈ രണ്ടു പേരുടെ ഈ ന്യൂനപക്ഷത്തോട് ചേർന്ന്
നിൽക്കണോ?
ഇബ്രായീൽ 4:2 രണ്ടിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇസ്രായേൽ ആ വലിയ ജനസമൂഹം അവിശ്വാസികളായിരിക്കുന്ന ഭൂരിപക്ഷത്തോടുകൂടി 10 പേരോട് ചേർന്ന് നിന്നു, വിശ്വാസത്തോടെ രണ്ടുപേരോട് കൂടെ നിന്നില്ല. ഇന്ന് എന്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഈ കാര്യത്തിനുള്ള പ്രസക്തി എന്താണ്?
The land of Canaan is a picture of your body, my body.
ദൈവം തന്റെ ജനത്തിന് വാഗ്ദത്തം ചെയ്ത കനാൻ നാട് എന്റെ നിങ്ങളുടെയും ശരീരത്തിന്റെ ഒരു ചിത്രമാണ്.
It's a long bit of land, just like our body.
കനാൻ ദേശിന്റെ പാലസ്തീന്റെ ഭൂപടം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഏതാണ്ട് ഒരു മനുഷ്യന്റെ ശരീരം പോലെയാണ് ഇതേ നിലയിലുള്ള ഒരു ഭൂപ്രദേശം.
It was a land that should have been ruled by God, but was being ruled by satanic agents.
സർവശക്തനായിരിക്കുന്ന ദൈവം തന്നെ ആധിപത്യം നടത്തി ഭരിക്കേണ്ടിരുന്ന ഈ ഭൂപ്രദേശം പിശാചും അവന്റെ ദൂതന്മാരും ഭരിച്ച് കീഴടക്കിയിരിക്കുന്ന അവർ.
That is a perfect description of our body.
നമ്മുടെ ശരീരങ്ങളുടെ വളരെ വ്യക്തമായിരിക്കുന്ന ഒരു ചിത്രം.
Should have been ruled by God.
സൃഷ്ടാവായ ദൈവം തന്നെ ആധിപത്യം നടത്തി അടക്കി വാഴേണ്ട നമ്മുടെ ശരീരം.
But ruled by the giants of the devil.
പിശാചിന്റെ ദൂതന്മാരായിരിക്കുന്ന മല്ലന്മാർ അടക്കി വാഴുന്ന നമ്മുടെ ശരീരം.
Who are the giants that are ruling this land of Canaan?
ഈ ശരീരമാകുന്ന കനാൻ ദേശം അടക്കി വാഴുന്ന മല്ലന്മാർ ആരൊക്കെയാണ്? കോപം ഒരു വലിയ മല്ലനാണ്.
He's about 12 feet tall.
12 അടിയെങ്കിലും നീളമുള്ള ഒരു മല്ലനാണ് കോപം.
Bitterness.
കയ്പം അതുപോലെ മറ്റൊരു മല്ലനാണ്.
Lust.
മോഹങ്ങൾ, ജഡത്തിന്റെ മോഹങ്ങൾ മറ്റൊരു മല്ലനാണ്.
Love of money.
ദ്രവ്യാഗ്രഹവും ഒരു മല്ലനാണ്.
The love of man's honor.
മനുഷ്യന്റെ മാനം അന്വേഷിക്കുന്ന ആ മനോഭാവം. കാപട്യം.
Pride.
നിഗളം.
Selfishness.
സ്വാർത്ഥത.
Jealousy.
അസൂയ.
Party spirit.
ഭിന്നപക്ഷങ്ങൾ പല വിഭാഗങ്ങളായി തിരിയുന്ന പ്രവണത. ആഭിചാരം.
Quarreling.
അന്യോന്യമുള്ള കലഹങ്ങൾ.
Many giants like that.
അങ്ങനെ പേര് പറഞ്ഞാൽ അനേകം മല്ലന്മാർ അടക്കി വാഴുന്ന ഈ ശരീരം.
And they rule human bodies.
മനുഷ്യ ശരീരങ്ങളെ അടക്കി വാഴുന്ന മല്ലന്മാർ.
And you try to escape from these giants, they control you.
ഈ മല്ലന്മാരെ ഒഴിഞ്ഞു രക്ഷപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഈ പല മല്ലന്മാരും നിങ്ങളെ അടക്കി അവരുടെ ശക്തി കൊണ്ട് വാഴുകയാണ്.
They may sometimes leave you in peace for a week or two.
ചിലപ്പോൾ ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ചത്തേക്കോ നിങ്ങളെ അല്പസമാധാനത്തിൽ അവർ അനുവദിച്ചെന്ന് വരാം.
Because they go inside their caves.
അവരുടെ ഗുഹകളിലേക്ക് പോയി വിശ്രമിക്കുന്ന സമയത്തായിരിക്കാം ഈ മല്ലന്മാർ നിങ്ങളെ വെറുതെ വിടുന്നത്.
And so for 2 weeks you don't get angry and you think the giant is dead at last.
ഈ രണ്ടാഴ്ച ഈ മല്ലന്മാർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്തതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുകയായിരിക്കും മല്ലന്മാരൊക്കെ മരിച്ചുപോയി, കാരണം ആ സമയം നിങ്ങൾ കോപിക്കുന്നില്ല.
At last this giant of anger is dead.
നാളുകള് പരിശ്രമിച്ചതിന്റെ ഫലമായിട്ട് ഇപ്പോൾ ഒടുവില് ഈ കോപമാകുന്ന മല്ലൻ മരിച്ചുപോയി എന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്.
2 weeks later something happens and you discover the giant is hale and hearty just as ever.
എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞ് നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടാകുന്നു, അപ്പോൾ നിങ്ങൾ കണ്ടെത്തുന്നു ഈ മല്ലൻ മരിച്ചിട്ടില്ല, ഉറങ്ങുക മാത്രമായിരുന്നു, വളരെ ഇരട്ടി ശക്തിയോടെ മല്ലൻ വീണ്ടും ആധിപത്യം നടത്തുകയാണ്.
For 1 month you thought you had victory over the lust of your eyes.
നിങ്ങളുടെ കണ്ണുകൊണ്ട് മോഹിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ജയിച്ചുപോയി, ഈ മല്ലൻ മരിച്ചുപോയി എന്ന് 1 മാസം നിങ്ങൾ വിചാരിച്ചു.
He was only just taking a little rest in his cave.
തന്റെ ഗുഹയിൽ ഒരല്പം ഉറങ്ങുക മാത്രമായിരുന്നു ഈ മല്ലൻ എന്ന് നിങ്ങൾ പിന്നീട് മനസ്സിലാക്കി.
They rule our body.
നമ്മുടെ ശരീരങ്ങളെ അടക്കി വാഴുന്ന മല്ലന്മാരാണ് ഇവയെല്ലാം.
Bitterness, evil speaking,
കയ്പ്പ്, ദൂഷണം പറയുക, ഇതെല്ലാം.
Look at the amount of evil speaking that is among believers.
വിശ്വാസികളായിരിക്കുന്നവരുടെ ഇടയിൽ തന്നെ ഉള്ളതായിരിക്കുന്ന അന്യോന്യം ദൂഷണം പറയുന്ന പ്രവണത എത്ര
വലുതാണ്.
മറ്റുള്ള വിശ്വാസികളെ കുറിച്ച് തിന്മ നിറഞ്ഞ കാര്യങ്ങൾ എഴുതി പ്രസിദ്ധീകരിപ്പാൻ മടിയില്ലാത്തവർ, ഇതെല്ലാം പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി ചെയ്യുന്നതാണെന്ന് നിങ്ങൾ കരുതുന്നു.
ക്രിസ്ത്യൻ മാഗസീൻസ് ദാറ്റ് ആർ ബീയിംഗ് പബ്ലിഷ്ഡ് ബൈ സോ കോൾഡ് സെപ്പറേറ്റഡ് അസംബ്ലീസ് ജസ്റ്റ് ഫുൾ ഓഫ് ഗോസിപ്പ്.
വേർപെട്ട വിഭാഗങ്ങളെ അഭിമാനിക്കുന്നവർ പ്രസിദ്ധീകരിക്കുന്ന ക്രിസ്തീയ മാസികകളിൽ മിക്കപ്പോഴും പരദൂഷണം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ളതായിരിക്കുന്ന പരദൂഷണത്തിന്റെ വാർത്തകൾ വായിക്കുവാൻ പണം മുടക്കുന്ന വിശ്വാസികൾ. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ എഴുതുകയും ഇത് വായിക്കുകയും ചെയ്യുന്നവരെല്ലാം സംശയമില്ലാതെ ഈ മല്ലന്മാർ അടക്കി വാഴുന്ന
ശരീരങ്ങളുള്ളവരാണ്.
ദൂഷണം പറയുക എന്ന് പറയുന്നത് ഈ കനാൻ ദേശത്തുള്ള വളരെ ശക്തനായിരിക്കുന്ന ഒരു മല്ലനാണ്. അങ്ങനെയുള്ള വിശ്വാസികളോട് നിങ്ങൾ പറയുകയാണ്, ഈ മല്ലന്മാരെ എല്ലാം നിഗ്രഹിക്കുവാൻ, കൊല്ലുവാൻ സാധ്യമാണ്. പലരും പറയും, ഇതൊക്കെ വെറുതെ പറയുകയാണ്, അസാധ്യമാണ്.
Have you read in Numbers 14 that they all wanted to kill Joshua and Caleb with stones?
സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിലെ ഈ ഒറ്റുനോക്കാൻ പോയവരും അടങ്ങി വന്ന സമയത്ത് അവര് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ജനം മുഴുവൻ യോശുവയും കാലേബിനെയും കല്ലെറിഞ്ഞു കൊല്ലാൻ
തീരുമാനിച്ചിട്ടുണ്ടോ?
യോശുവയും കാലേബും വിശ്വാസത്തോടെ ഈ നിലപാടെടുത്തതിന് വാസ്തവത്തിൽ അവരെ ഒരു മെഡൽ നൽകി അവർ മാനിക്കേണ്ടതായിരുന്നു. പക്ഷെ മറിച്ച് അവരെ കല്ലെറിയുവാൻ ജനമൊരുങ്ങുകയാണ്.
ഇറ്റ്സ് എക്സാക്ട്ലി ദ സെയിം ടുഡേ.
ഇന്നും ഇതേ ചരിത്രം ആവർത്തിക്കുകയാണ്.
10 പ്രീച്ചേഴ്സ് വിൽ സേ വി കാനോട്ട് ഡിഫീറ്റ് ദീസ്.
10 പ്രസംഗികൾ ഒരു വശത്ത് നിന്ന് പറയും ഈ മല്ലന്മാരെയൊക്കെ ഇല്ലാതെയാക്കെന്ന് പറഞ്ഞാൽ അസാധ്യമാണ്.
2 പ്രീച്ചേഴ്സ് വിൽ സേ വി കാൻ.
2 ഒറ്റപ്പെട്ട പ്രസംഗകർ പറയും ദൈവത്തിന്റെ വാഗ്ദത്തമാകിയാൽ ഇത് സാധ്യമാണ്.
600,000 ക്രിസ്ത്യൻസ് വിൽ ജോയിൻ ദ 10.
ഈ 600,000 വരുന്ന വിശ്വാസികളുടെ സമൂഹവും ഈ ഭൂരിപക്ഷം വരുന്ന 10
പ്രസംഗകരോട്.
ഇത് സാധ്യമല്ലെന്ന് പറയുന്ന പ്രസംഗകരുടെ കൂടെ ചേരുന്നുവെന്ന് മാത്രമല്ല, നമ്മുടെ ജഡത്തിൽ ഭരിക്കുന്ന മല്ലന്മാർക്കെതിരെ ജയം സാധ്യമാണെന്ന് പ്രസംഗിക്കുന്നവരെ കല്ലെറിയണമെന്ന് പറയുകയും കൂടെ ചെയ്യുന്നു.
എക്സാക്ട്ലി ദ സെയിം തിങ് ഹാപ്പനിങ് ടുഡേ ദാറ്റ് ഹാപ്പൻഡ് 3,500 years ago.
ഏതാണ്ട് 3,500 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ സംഭവിച്ച അതേ കാര്യം ഇന്നും ക്രൈസ്തവ ലോകത്തിൽ
ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
വിശ്വാസമുള്ള ഈ ന്യൂനപക്ഷത്തിന്റെ കൂടെ അവർ തന്നെ ചേർന്ന് നിൽക്കുവാൻ ഈ വലിയ ജനം
തയ്യാറായി.
അതുകൊണ്ട് ഇബ്രായർക്ക് എഴുതുന്ന ലേഖനകർത്താവ് പറയുകയാണ്
ഒന്നാം
വാക്യത്തിൽ,
therefore let us fear.
അതുകൊണ്ട് എന്ത് ചെയ്യണം, നാം ഭയപ്പെടുക എന്നാണ്.
Because we also have been given a promise of entering into his rest, which is our Canaan.
എബ്രായർ 4:1 അതാണ് നാം വായിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്ത കനാനിലേക്ക്, വിശ്രമത്തിന്റെ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഒരു വാഗ്ദത്തം ലഭിച്ചിരിക്കുന്നത് കൊണ്ട്,
and you come short of it.
ആ വാഗ്ദത്തത്തിൽ നിങ്ങൾ എത്തിപ്പറ്റാതെ പോകുമോ
എന്ന്. And the next verse it says this is the gospel.
അടുത്ത വാചകം പറയുന്നത് ഇതാണ് സുവിശേഷം എന്നാണ്.
Read that carefully.
ഈ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം.
Is the gospel coming out of Egypt or entering Canaan? Read verse 1 and 2 and tell me.
എബ്രായർ 4:1-2 വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ചിട്ട് നിങ്ങൾ പറയണം. ഏതാണ് യഥാർത്ഥ സുവിശേഷം? മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോരുന്നതാണോ അതോ അവിടെ പ്രവേശിക്കുന്നതാണോ?
Does it say there they never came out of Egypt?
അവർ മിസ്രയീമിൽ നിന്ന് ഒരിക്കലും വെളിയിൽ വന്നില്ല എന്നാണോ പറയുന്നത്?
Did it say that they did not have faith in the slain blood of the slain lamb?
പെസഹ കുഞ്ഞാടിന്റെ രക്തം, അതിന്റെ ശക്തിയിൽ അവർക്ക് വിശ്വാസം ഇല്ലായിരുന്നു എന്നാണോ പറഞ്ഞിരിക്കുന്നത്?
You know what all they experienced when they came out of Egypt?
ഈജിപ്തിൽ നിന്ന് അവർ പുറപ്പെട്ടു വന്നപ്പോൾ ദൈവത്തിന്റെ ജനം എന്തെല്ലാം കാര്യങ്ങൾ അനുഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ?
The blood of the lamb, first of all, that protected them from the angel of death.
മരണദൂതൽ നിന്നും അവരുടെ ജീവനെ സംരക്ഷിച്ച കുഞ്ഞാട്ടിന്റെ രക്തം, അതിന്റെ ശക്തി അവർ അറിഞ്ഞവരാണ്.
Picture of the blood of Jesus Christ, the lamb of God, that's protected us from the angel of death.
മരണത്തിന്റെ ദൂതൽ നിന്നും നമ്മെ രക്ഷിച്ചതായിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഒരു ചിത്രമാണ് അവിടെ.
Secondly,
രണ്ടാമത്,
1 Corinthians 10 verse 2.
കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 2-ാം വാക്യം.
They were all baptized into the sea.
ഈ പുറപ്പെട്ടു വന്ന ജനം മുഴുവനെ സമുദ്രത്തിലൂടെ സ്നാനമേറ്റു എന്നാണ് നാം വായിക്കുന്നത്.
What is that sea?
ആ ചെങ്കടല്,
the red sea, they went in and came out.
ചെങ്കടൽ രണ്ടായിട്ട് വിഭാഗിച്ചപ്പോൾ ഈ കടലിന്റെ അടിത്തട്ടിലേക്ക് അവർ ഇറങ്ങി അതിൽ നിന്ന് വെളിയിൽ വന്നു.
That's a picture of water baptism, where you go into the water and come out.
അതൊരു ജലസ്നാനത്തിന്റെ ഒരു ചിത്രമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സ്നാന ജലത്തിലേക്ക് ഇറങ്ങുകയും അതിൽ നിന്ന് വെളിയിൽ വരികയും ചെയ്യും.
Then it says in verse 2, they were all baptized in the cloud.
രണ്ടാം വാക്യത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ ജനമെല്ലാം മേഘത്തിന്റെ കീഴിൽ സ്നാനമേറ്റു. സ്വർഗത്തിൽ നിന്ന് വന്ന
മേഘമായിരുന്നു.
മരുഭൂമിയിലായിരുന്ന ഈ വലിയ ജനസമൂഹത്തിന്റെ മീതെ ഈ മേഘം ആവർത്തിച്ചു.
Baptism means immersion.
സ്നാനമെന്നുള്ള പദത്തിന്റെ അർത്ഥം മുഴുകൽ, നിമജ്ജനം എന്നാണ്.
I've been in some mountainous areas where the cloud comes right down here and immerses me. The cloud is even at my feet.
ചില പർവ്വത പ്രദേശങ്ങളിൽ നല്ല ഉയർ നല്ല പൊക്കമുള്ള സ്ഥലങ്ങളിൽ ഞാൻ സന്ദർശിച്ചപ്പോൾ കണ്ടിട്ടുണ്ട്, താണു നിൽക്കുന്നതായിരിക്കുന്ന മേഘങ്ങൾ പലപ്പോഴും താണിറങ്ങി വന്ന് എന്റെ കാലിന്റെ ലെവലിൽ നിൽക്കുന്നു.
I am baptized in the cloud.
അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ഈ മേഘത്തിൽ സ്നാനമേറ്റതുപോലെയാണല്ലോ.
That is the picture of the baptism in the Holy Spirit that came from heaven.
സ്വർഗത്തിൽ നിന്ന് വന്ന പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം ഇതുപോലെ നമ്മെ മുഴുവനും മുക്കുന്ന അനുഭവമാണ്.
They ate the same spiritual food.
തുടർന്ന് നാം 1 കൊരിന്ത്യർ 10 വായിക്കുന്നത്, ഒരേ ആത്മീയ ആഹാരം ജനമെല്ലാം ഭക്ഷിച്ചു.
The manna, picture of God's word which we have every day.
എന്നും ദൈവം നമുക്ക് നൽകുന്ന ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിന്റെ സാദൃശ്യമായിരിക്കുന്ന സ്വർഗീയ മന്ന അവർക്ക് ലഭിച്ചിരുന്നു.
They drank the same spiritual drink.
ഒരേ ആത്മീയ പാനീയം ഇവരെല്ലാവരും കുടിച്ചു.
They tasted the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ആ മാധുര്യം അവർ രുചിച്ചവരാണ്.
These were Pentecostal people.
പുതിയ നിയമത്തിലെ പെന്തിക്കോസ്ത് വിശ്വാസികള് അതിന്റെ ഒരു ചിത്രമാണ് ഇവിടെ, പെന്തിക്കോസ്തിന്റെ അനുഭവമുള്ളവർ. എന്നാൽ 5-ാം വാക്യത്തിൽ നമ്മെ നിരാശപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയുണ്ട്, അവരിൽ ഈ അനുഭവങ്ങൾ കൂടെ എല്ലാം പോയവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ, ജലത്തിൽ സ്നാനമേറ്റവർ, പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റവർ, ദൈവത്തിന്റെ വചനം ദിനം തോറും ഭക്ഷിക്കുന്നവർ, ദൈവത്തിന്റെ ആത്മാവിനെ പാനം ചെയ്യുന്നവർ, ദൈവം അവരിൽ പ്രസാദിച്ചില്ലെന്ന് എഴുതി. എന്താ
കാരണം?
മരുഭൂമിയിൽ അവർ മരിച്ചുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം വാഗ്ദത്തം ചെയ്ത കനാനിലേക്ക് അവർ പ്രവേശിച്ചില്ല എന്നുള്ളതാണ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട്
12-ാം വാക്യം, Let him who has all these experiences today take heed lest he also fall like that.
ഈ അനുഭവങ്ങളൊക്കെ ഇന്ന് സ്വന്തം ജീവിതത്തിൽ ഉണ്ടെന്ന് അഭിമാനിക്കുന്ന ഓരോ ക്രിസ്തീയ വിശ്വാസിയും ശ്രദ്ധിച്ചുകൊള്ളുക, ഇസ്രയേൽ ജനത്തിന് സംഭവിച്ച അവസാനം
അവർക്കുണ്ടാകാതിരിക്കുക.
നാം ചിന്തിച്ചുകൊണ്ടിരുന്ന എബ്രായ ലേഖനത്തിലെ 3-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം.
Verse 15, 15-ാം വാക്യം, Today if you hear his voice, don't harden your hearts as when they provoked me.
മരുഭൂമിയിലെ ജനത്തിന്റെ അനുഭവം ഓർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്.
Who is a partaker of Christ?
യേശു ക്രിസ്തുവിൽ പങ്കാളിയായി തീരുന്ന വ്യക്തി ആരാണ്?
Let me give you a scriptural answer.
ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു മറുപടി ഞാൻ പറയാം.
Verse 14,
14-ാം വാക്യത്തിൽ അതുണ്ട്,
We have become partakers of Christ if we hold fast the beginning of our assurance firm until the end.
14-ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നമുക്ക് ലഭിച്ച ആദ്യം ലഭിച്ച ആ വിശ്വാസം അവസാനം വരെ നാം മുറുകെ പിടിച്ചുകൊണ്ടാൽ അങ്ങനെയാണ് നാം യേശുക്രിസ്തുവിൽ പങ്കാളികളാകുന്നത്.
There are a lot of people who preach today that so long as you hold it in the beginning, even if you don't hold fast till the end, you are still a partaker of Christ.
ഇന്നനെ പ്രസംഗിക്കുന്നത് കേട്ടാൽ നമുക്ക് തോന്നും അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഈ വിശ്വാസം, ദൈവം നൽകിയ വിശ്വാസം ആദ്യം മുറുകെ പിടിച്ചാൽ മതി, ഒടുവിൽ വരെ മുറുകെ പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ക്രിസ്തുവിൽ പങ്കാളികളാകുമെന്ന്.
Well, then this word of God must be a lie.
അങ്ങനെയാണെങ്കിൽ നാം ഇപ്പോൾ വായിച്ച ദൈവവചനം ഫോഷ്കാകണം.
I preach what God's word says, that you'll be a partaker of Christ if you hold it until the end.
മറ്റുള്ളവർ എന്തു പറഞ്ഞാലും ദൈവത്തിന്റെ വചനം പറയുന്നു, അവസാനത്തോളം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടാലേ നിങ്ങൾക്ക് അവനോട് പങ്കുള്ളൂ. അത് പ്രസംഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
Forget about yesterday and the experience you had 10 years ago.
ഇന്നലത്തെ അനുഭവമോ 10 വർഷം മുമ്പ് നിങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങളോ മറന്നു കളയുക.
Today, verse 15, today, if you hear his voice, don't harden your heart.
15-ാം വാക്യത്തിൽ നമുക്ക് ബുദ്ധി ഉപദേശം നൽകിയാണ്, ഇന്ന് കഴിഞ്ഞ കാല അനുഭവങ്ങളെ അവർക്ക് ജീവിക്കുവാനല്ല, ഇന്നെന്ന് പറയുന്ന ദിവസം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ ഹൃദയം കഠിനമാക്കരുത്.
And he says there were people like you back there in Israel who came out of Egypt and thought they were great people.
പരിശുദ്ധാത്മ ഓർപ്പിക്കുന്ന നിങ്ങളെപ്പോലെ ദൈവത്തിന്റെ അത്ഭുത കാരം കൊണ്ട് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന എത്രയോ ആയിരങ്ങൾ ഉണ്ടായിരുന്നു, അവരൊക്കെ നഷ്ടപ്പെട്ടു പോയി.
They came out of Egypt led by Moses verse 16 but they still provoked God to anger.
മിസ്രയീമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വെച്ച് കൊണ്ടുവന്ന ജനം മുഴുവനും ദൈവം അവരോട് ക്രോധിച്ചു എന്നാണ് നാം വായിച്ചത്.
How many of you believe that God can be angry with those who have come out of Egypt?
ഇരിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളിൽ ദൈവം കോപമുള്ളവനായി തീരുവാൻ കഴിയുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്?
Here in verse 17 with whom was he angry?
എബ്രായരുടെ 3:17 അത് തന്നെയാണ് നാം കാണുന്നത്. 40 ആണ്ട് ആരോടാണ് ദൈവം ക്രുദ്ധിച്ചത്,
കോപിച്ചത്?
ദൈവം തന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് വന്ന തന്റെ
ജനത്തോടാണ്.
ദൈവത്തിന്റെ നന്മയെ മുതലെടുത്ത ജലത്തിലും മേഘത്തിലും സ്നാനമേറ്റതായിരിക്കും ഈ ജനം.
God swore to them, you fellows will never enter into my rest, verse 18.
ദൈവം ആണയിട്ട് പറഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്, നിങ്ങൾ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല.
Why couldn't they enter?
അവർക്ക് എന്തുകൊണ്ട് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല?
Verse 19, because of unbelief.
19 വാക്യം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു, അവിശ്വാസ നിമിത്തമാണ് അവർക്ക് പ്രവേശിപ്പാൻ കഴിയാതെ പോയത്.
I ask you a question, is God more powerful or your anger more powerful?
ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, ദൈവമാണോ കൂടുതൽ ശക്തിയുള്ളവൻ, അതോ നിങ്ങളുടെ കോപമാണോ?
That was the question they had to face at the borders of Canaan. Is this giant more powerful or God more powerful?
കനാന്റെ അതിർത്തിയിലെത്തി അവർക്കും ഇതുപോലുള്ളതായിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു, ഒരു ചോദ്യമായിരുന്നു ഉത്തരം പറയേണ്ടിയിരുന്നത്. ദൈവമാണോ കൂടുതൽ ശക്തിയുള്ളവൻ, അതോ നിങ്ങൾ കാണുന്ന കനാൻ ദേശത്ത് കാണുന്ന മല്ലന്മാരാണോ കൂടുതൽ ശക്തിയുള്ളത്?
Are your dirty thoughts more powerful or is God more powerful?
നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിങ്ങളുടെ ദുഷിച്ച ചിന്തകൾക്കാണോ കൂടുതൽ ശക്തി, അതോ സ്വർഗത്തിലെ ദൈവത്തിനാണോ?
I'm not asking whether you are more powerful to conquer those sins.
ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന മല്ലന്മാരെ, ജഡത്തിലെ മല്ലന്മാരെ കീഴടക്കുവാൻ നിങ്ങൾക്ക് ശക്തിയുണ്ടോ എന്നല്ല.
That is living under the law.
അത് ന്യായ പ്രമാണത്തിന്റെ കീഴിൽ ജീവിക്കുന്നതാണ്.
Living under the law is trying to conquer the sins with your own ability.
ന്യായ പ്രമാണത്തിന്റെ കീഴിലുള്ള ജീവിതമാണത്, നിങ്ങളുടെ സ്വന്തം പ്രാപ്തി കൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ കീഴടക്കുവാൻ ശ്രമിക്കുക.
I tell you now itself is no use trying. People tried it for 1500 years and they failed.
ഞാൻ നിങ്ങളോട് ഇപ്പോൾ തന്നെ പറയാം, 1500-ലധികം വർഷങ്ങൾ ദൈവത്തിന്റെ ജനം ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു മേഖലയാണ്, നാം അത് ശ്രമിക്കരുത്.
The question is not are you able to overcome your anger.
നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് നിങ്ങൾക്ക് ഈ മലന്മാരെ കീഴടക്കുവാൻ കഴിയുമോ എന്നുള്ളതല്ല ചോദ്യം.
I'm asking, can God do it?
ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ദൈവത്തിന് ഈ മലന്മാരെ കീഴടക്കുവാൻ കഴിയുമോ, ദൈവശക്തി അതിന്റെ മുകളിലുണ്ടോ എന്നാണ്.
You remember what Jesus asked the two blind men?
കുരുടന്മാരായ രണ്ടുപേരോട് യേശു ഒരിക്കൽ ചോദിച്ച ചോദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
He did not ask them, can you open your eyes?
അവരോട് യേശു ചോദിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് തുറന്ന് കാഴ്ചയുള്ളവരാകുവാൻ കഴിയുമോ എന്നല്ല.
Can you struggle and try and somehow get sight?
നിങ്ങൾ തന്നെ ഒന്ന് പരിശ്രമിച്ച് ശക്തി സകല ശക്തിയും സംഭരിച്ച് കൺപോളകൾ ഒന്ന് തുറക്കാൻ ശ്രമിച്ച് എങ്ങനെയെങ്കിലും കാഴ്ച പ്രാപിക്കാമോ എന്നല്ല കർത്താവ്
ചോദിച്ചത്.
കണ്ണൊക്കെ ഒന്ന് ഒന്ന് തിരുമി നോക്കാട്ടെ, ഒന്ന് ഒന്ന് ഉത്സാഹിച്ചാട്ടെ, കാഴ്ച ലഭിക്കുമോ എന്ന് നോക്ക എന്നൊന്നും അല്ല കർത്താവ്
പറഞ്ഞു.
അത് സുവാർത്തയല്ല, അത് ദുർവർത്തമാണ്.
Some people misunderstand the message of victory that we preach as if that's what we are saying.
എന്നാൽ ജയജീവിതത്തെ കുറിച്ച് നാം പറയുന്ന സന്ദേശങ്ങൾ തെറ്റിദ്ധരിച്ച് അനേകർ പറയാറുണ്ട്, കുരുടന്മാർ ഇങ്ങനെ പരിശ്രമം കൊണ്ട് കണ്ണ് തുറന്ന് കാഴ്ച ലഭിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. യേശു അവരോട് ചോദിച്ചത് ഒരേ ഒരു ചോദ്യമായിരുന്നു,
Do you believe that I can do it for you?
നിങ്ങൾക്കിപ്പോൾ കാഴ്ചയില്ല, എനിക്ക് ഈ കാര്യം നിങ്ങൾക്ക് ചെയ്തു തരുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? സുവിശേഷം എന്ന് പറഞ്ഞാൽ അതാണ്.
Not whether you can do it, but do you believe Jesus can do it for you?
നിങ്ങൾക്ക് അത് ചെയ്യുവാൻ ശക്തിയുണ്ടോ എന്നല്ല കർത്താവ് ചോദിക്കുന്നത്, യേശു ക്രിസ്തുവിന് അത് ചെയ്യുവാൻ ശക്തിയുണ്ടോ അത് നിങ്ങൾ വിശ്വസിക്കുന്നു?
Not whether you can kill the giants, but can God kill those giants or not?
കനാനിലെ മല്ലന്മാരെ നിങ്ങൾക്ക് കൊല്ലുവാൻ കഴിയുമോ എന്നല്ല ദൈവത്തോട് ചോദിക്കുന്നത്, ദൈവം അതിന് ശക്തനാണോ?
I don't believe Joshua and Caleb were the most muscular people among those 12 spies.
ദേശം മറ്റു നോക്കുവാൻ പോയ 12 പേരിൽ ഏറ്റവും പേശികൾക്ക് ശക്തിയുള്ളവർ യോശുവയും കാലേബും ആയിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നേയില്ല. ഒരുപക്ഷെ ഈ 12 പേരിലും ഏറ്റവും ബലഹീനരായിരുന്നിരിക്കാം ഈ രണ്ടുപേര്.
ഹിസ്റ്ററി ടെൽസ് അസ് ദാറ്റ് പോൾ വാസ് 5 ഫീറ്റ് ടോൾ.
ചരിത്രം നമ്മോട് പറയുന്നത് കർത്താവിന്റെ വലിയ അപ്പോസ്തലനായിരുന്ന പൗലോസ് ഏതാണ്ട് 5 അടി ഉയരമുള്ള ഒരു കുറിയ മനുഷ്യനായിരുന്നു.
ഹി വാസ് സ്റ്റാൻഡിംഗ് ഇൻ ദിസ് പൾപിറ്റ്, യു ഹാർഡ്ലി സീ ഹിസ് ഫേസ്.
ഇതുപോലുള്ള ഒരു പ്രസംഗപീഠത്തിൽ നിന്ന് ദൈവവചനം പൗലോസ് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അവന്റെ മുഖം വ്യക്തമായി കാണുവാൻ പോലും കഴിയില്ല. ഒരുപക്ഷെങ്കിൽ ഒരു സ്റ്റൂള് മറ്റേ ഇട്ട് അതിൽ കയറി നിന്ന് സംസാരിച്ചെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മുഖം പോലും കാണാൻ കഴിയും.
ചരിത്രം
പാരമ്പര്യം പറയുന്നത് കാഴ്ചയ്ക്ക് വലിയ സുമുഖനൊന്നുമായിരുന്നില്ല. കഷണ്ടി തല ബാധിച്ച വളഞ്ഞ മൂക്കുള്ള ഏതാണ്ട് വിരൂപനായിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു
പൗലോസ്.
ഈ ദൈവത്തിന്റെ അത്യന്ത ശക്തിയാണ് കാര്യങ്ങളെ എല്ലാം വ്യത്യാസപ്പെടുത്തുന്നത്.
യു ബിലീവ് ജീസസ് കാൻ ഡു ഇറ്റ് ഇൻ യു.
നിങ്ങളിൽ യേശു ക്രിസ്തുവിന് തന്റെ ശക്തിയാൽ അത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു.
ദേർഫോർ ഹീബ്രൂസ് 4:1 ലെറ്റ് അസ് ഫിയർ lest we get a promise and we don't enter into this way.
അതുകൊണ്ട് ഇന്ന് നമ്മോട് ദൈവത്തിനെ പറയാനുള്ള ബുദ്ധിഉപദേശം ഇതാണ്, നാം ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടതിനു ശേഷം അതിൽ പ്രവേശിപ്പാൻ നമുക്ക് കഴിയാതെ പോകരുത്. അതുകൊണ്ട് നാം ഭയപ്പെടുക.
It is a warning for us.
അത് നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണ്.
It's mentioned in 1 Corinthians, it's mentioned in Hebrews.
കൊരിന്ത്യർക്ക് ഒന്നാമത്തെ ലേഖനം എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവ് അത് പറഞ്ഞു. എബ്രായ ലേഖനത്തിലും അത് ആവർത്തിച്ച മുന്നറിയിപ്പ് പറഞ്ഞിരിക്കുന്നു.
You know, even the apostle Paul lived in the fear of that.
നിങ്ങൾക്കറിയാമോ, അപ്പോസ്തലനായ പൗലോസ് പോലും നിരന്തരം ഇങ്ങനെയുള്ള ഒരു ഭയത്തിലാണ്
ജീവിച്ചത്.
ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ കൊള്ളരുതാത്തവനായി തീരുവാൻ സാധ്യതയുണ്ട്.
ബിക്കോസ് ഓഫ് ദാറ്റ് ഫിയർ ഹി നെവർ മിസ്ഡ് ഗോഡ്സ് ഗ്രേസ്.
അങ്ങനെ ആരോഗ്യപരമായിരിക്കുന്ന ഒരു ഭയം, ദൈവഭയം തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് പൗലോസ് ഒരിക്കലും കൊള്ളരുതാത്തവനായി തീർന്നില്ല.
ഓൾ മൈ ലൈഫ് ഐ ഹാവ് ലിവ്ഡ് വിത്ത് ദാറ്റ് ഫിയർ.
ഇന്ന് വരെയുള്ള എന്റെ ക്രിസ്ത്യ ജീവിതത്തിൽ ഉടനീളം അങ്ങനെയുള്ള ഒരു ഭയത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നെ കുറിച്ച് ദൈവം ലക്ഷ്യം വെച്ചിരിക്കുന്ന ഏറ്റവും മെച്ചമായത് എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതായിരിക്കുന്ന ഒരു ദൈവ ഭയത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. നരകത്തിൽ പോകുമെന്നുള്ള ഭയമല്ല, ആ ഭയം എന്നെ ബാധിക്കുന്നില്ല. ദൈവത്തിന്റെ രണ്ടാന്തരമായ കാര്യങ്ങൾ കൊണ്ട് തിരഞ്ഞെടുത്ത് ഞാൻ തൃപ്തിപ്പെട്ടു പോകുമോ എന്നുള്ള
ഭയമാണ്.
ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ഏറ്റവും ഉത്കൃഷ്ടമായത് എനിക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ രണ്ടാന്തരമായി ഒന്നുകൊണ്ട് ഞാൻ തൃപ്തി അടഞ്ഞു പോകുമോ എന്നുള്ള ഭയമാണ്.
When God wants me to have continual victory, I can be satisfied with partial victory.
നിരന്തരമായിട്ടൊരു ജയജീതം നയിക്കുവാൻ ദൈവം എന്നെ വിളിക്കുമ്പോൾ വല്ലപ്പോഴുമുള്ള ഭാഗികമായിരിക്കുന്ന ഒരു വിജയം കൊണ്ട് തൃപ്തിപ്പെട്ട് ഞാൻ അവസാനിക്കുമോ എന്നുള്ള
ഭയമാണ്.
ഇബ്രാഹിം 4:1 അത് തന്നെയാണ് നാം കാണുന്നത്. അതുകൊണ്ട് നാമും ഭയപ്പെടുക.
ഐ ഡോണ്ട് ഫൈൻഡ് മെനി ക്രിസ്ത്യൻസ് വിത്ത് ദാറ്റ് ടൈപ്പ് ഓഫ് ഫിയർ.
ഈ തരത്തിലുള്ളതായിരിക്കുന്ന ഒരു ഭയം അനേക ക്രിസ്ത്യാനികളുടെ ഹൃദയത്തിൽ.
They are afraid of people and afraid of the devil and all these things which we should not be afraid of.
മറ്റുള്ള മനുഷ്യരെയും പിശാചിനെയും ഒക്കെ ഭയപ്പെട്ട് കഴിയുന്നവരാണ് അനേകർ. ദൈവം ഈ ഭയങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കാനാണ്
ആഗ്രഹിക്കുന്നത്.
നാം ഒരിക്കലും ഭയപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കാത്ത ശരീരത്തിന്റെ മാരക രോഗങ്ങളെ ഭയപ്പെടുന്നവരാണ് അനേകർ.
I'm not afraid of cancer or blood pressure. I'm afraid that I won't live in this rest which God has promised for me.
എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ക്യാൻസറോ രക്തസമ്മർദ്ദമോ ഇതെന്നെ ഭയപ്പെടുത്തുന്നില്ല. ദൈവം എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഏറ്റവും മെച്ചമായത് എനിക്ക് നഷ്ടമാകുമോ എന്ന്
ഈ
ഭൂമിയിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ജീവിതം എനിക്ക് നയിപ്പാൻ കഴിയാതെ പോയേക്കുമോ എന്നുള്ള ഭയമാണ് എന്റെ
ഹൃദയത്തിൽ.
ഞാൻ ഹൃദയംഗമായി നിങ്ങളോട് പറയാം, ക്യാൻസർ ബാധിതനാകുന്നതിനേക്കാൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആവശ്യമായിരിക്കുന്ന വിശ്വാസമില്ലാതെ പോകുമോ എന്നുള്ളതാണ് എന്റെ ഭയം.
I can enter Canaan's land even if I have cancer. I can't enter Canaan's land if I have unbelief.
എനിക്കറിയാം ക്യാൻസർ രോഗം ബാധിച്ചാലും ദൈവത്തിന്റെ വാഗ്ദത്ത കനാനിൽ എനിക്ക് പ്രവേശിപ്പാൻ കഴിയും. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തിന്റെ ഈ വാഗ്ദത്ത ദേശത്ത് എനിക്ക് പ്രവേശനം അസാധ്യമാണ്.
It's by faith, verse 3, that we enter into rest.
മൂന്നാം വാക്യം പറയുന്നത് പോലെ വിശ്വാസം മുഖാന്തരമാണ് ദൈവത്തിന്റെ ഈ വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുന്നത്.
It says in verse 4, that is the meaning of the Sabbath.
നാലാം വാക്യത്തിൽ വ്യക്തമാക്കുന്നു ദൈവത്തിന്റെ ശബത്തിന്റെ അനുഭവം എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ ഈ വിശ്രമമാണ്.
Verse 9, there is a Sabbath rest for you, God's people.
എബ്രായർ 4:9 ആവർത്തിച്ച് പറയുന്നു, അതുകൊണ്ട് ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്തിന്റെ അനുഭവം ശേഷിച്ചിരിക്കുന്നു.
How are we going to enter into this gospel?
ഈ ദൈവത്തിന്റെ സദ്വർത്തമാനം സുവിശേഷം ഇതിലേക്ക് നാം എങ്ങനെയാണ് പ്രവേശിക്കുന്നത്?
Diligent, verse 11.
പതിനൊന്നാം വാക്യം നമ്മെ ഓർപ്പിക്കുന്ന പോലെ ആ സ്വസ്ഥതയിൽ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നാം ഉത്സാഹിക്കുക.
What is the Holy Spirit called the gospel here?
പരിശുദ്ധാത്മാവ് സുവിശേഷത്തെ എന്താണ് വിളിച്ചിരിക്കുന്നത്?
You know what it is?
എന്താണെന്നറിയാമോ?
Entering into a life of victory.
ദൈവത്തിന്റെ ഒരു ജയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് സുവിശേഷം.
People have accused me for 25 years and Brother Zach does not interested in preaching the gospel.
കുറഞ്ഞ പക്ഷം കഴിഞ്ഞ 25 വർഷക്കാലമായി അനേകര് എനിക്കെതിരെ പറയുന്ന കുറ്റാരോപണം എന്താണെന്നറിയാമോ? ഈ സഹോദരന് സുവിശേഷം പ്രസംഗിക്കാൻ താല്പര്യമില്ല.
According to this, I've been preaching the gospel for 25 years.
എനിക്ക് പറയാനുള്ളത് ദൈവത്തിന്റെ തിരുവചന പ്രകാരം കഴിഞ്ഞ 25 വർഷത്തിലധികമായി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് നിർമ്മല സുവിശേഷം
തന്നെയാണ്.
അങ്ങനെ കുറ്റപ്പെടുത്തുന്ന പലരോടും എനിക്ക് പറയാനുള്ളത് സ്നേഹിതന്മാരെ, നിങ്ങളാണ് പകുതി സുവിശേഷം
പ്രസംഗിക്കുന്നത്.
നാലാം അധ്യായത്തിൽ നാം ഇപ്പോൾ ശ്രദ്ധിച്ചു കേട്ടതായിരിക്കുന്ന പൂർണ്ണ സുവിശേഷം പ്രസംഗിക്കുന്ന എത്ര പേരുണ്ട്? എട്ടാം അധ്യായത്തിലേക്ക് ഒരു നിമിഷം
ചിന്തിക്കാം.
പുതിയ ഉടമ്പടി അല്ലെങ്കിൽ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ
ഇതാണ്.
ന്യായ പ്രമാണം തെളിയിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ സ്വന്തം ശക്തിയാൽ നിങ്ങൾക്ക് ഓടുവാൻ കഴിയുകയില്ലെന്നാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അത് സാധ്യമാണ്.
യുനോ ഇറ്റ്സ് ലൈക്ക് എ ലിറ്റിൽ ബോയ് ട്രൈങ് ടു ഡു എ മാത്തമാറ്റിക്സ് സം.
ഒരു കൊച്ചുകുട്ടി കണക്കിന്റെ ഒരു ചെറിയ ചോദ്യം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന പോലെയാണ്. വീട്ടിലെ ഗൃഹപാഠം ചെയ്യുന്ന ഒരു കുട്ടിയെ സങ്കല്പിക്കുക.
അവന്റെ
പിതാവ് ഈ ബുദ്ധിമുട്ടുന്ന കൊച്ചു മോനെ കണ്ട് പറയുകയാണ്, മോനെ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ട
രീതി.
നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ 10 വയസ്സുള്ളതായിരിക്കുന്ന കൊച്ചു കുട്ടികളുടെ
സ്വഭാവം.
മിക്കവാറും അവരാദ്യം പറയുന്നത് ഇങ്ങനെയാണ്, ഡാഡി ഒന്ന് ചുമ്മാ ഇരിക്കുന്നു, ഞാനൊന്ന് നോക്കട്ടെ എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അവര് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒരു 45 തവണ പരിശ്രമിച്ചിട്ടും കണക്കിന്റെ ശരി ഉത്തരം മാത്രം കിട്ടുന്നില്ല. സഹായിക്കാമെന്ന് ആദ്യം വാഗ്ദാനവുമായി വന്ന അപ്പന്റെ അടുക്കൽ പോയിട്ട് പപ്പ കഴിയുന്നില്ല ഒന്ന് സഹായിക്കാമെന്ന് ചോദിക്കാൻ തക്കവണ്ണം അവർക്ക് ബുദ്ധിമുട്ടാണ്.
They are afraid what the teacher will say tomorrow morning when my homework is not done.
ഒരു പക്ഷേ 100 പ്രാവശ്യം ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഈ കുഞ്ഞിന്റെ ചിന്ത മാറുന്നു, നാളെ രാവിലെ ഹോംവർക്ക് ചെയ്യാതെ ക്ലാസ്സിൽ ചെന്നാൽ ടീച്ചർ എന്താ പറയാൻ പോകുന്നെന്നുള്ള കാര്യം വിഷമിപ്പിക്കാൻ തുടങ്ങുന്നു.
ഓൾറെഡി വേസ്റ്റഡ് 2 hours.
2 മണിക്കൂർ ഇതിനോടകം തന്നെ പാഴാക്കി കളഞ്ഞു.
So he humbles himself and goes to daddy. Daddy, can you please help?
10 വയസ്സുള്ള ഈ മോനെ തന്നെ തന്നെ ഒന്ന് വിനയപ്പെടുത്തിയിട്ട് ഈ ദുരഭിമാനമൊക്കെ വിഴുങ്ങി ഡാഡിയുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്നു, ഡാഡി ഇതിന്റെ ഉത്തരവെന്ന് പറഞ്ഞു തരണം.
ഇൻ 2 മിനിറ്റ്സ് ഹി അണ്ടർസ്റ്റാൻഡ്സ് വാട്ട് ഹി കുഡ് നോട്ട് ഗെറ്റ് ഇൻ 2 hours.
അവന്റെ പിതാവിന്റെ സഹായം കൊണ്ട് 2 മിനിറ്റ് മതി അവൻ ഈ കണക്കിന്റെ ഉത്തരം കണ്ടെത്തുവാൻ.
ബട്ട് ഇറ്റ് റിക്വയർഡ് ഹ്യൂമിലിറ്റി ടു ഗോ ആൻഡ് സേ പ്ലീസ് ഹെൽപ്.
എന്നാൽ ഡാഡിയുടെ അടുക്കൽ ചെന്ന് എനിക്ക് സഹായം ആവശ്യമുണ്ടെന്ന് പറയുവാൻ അവന്റെ ഹൃദയത്തെ താഴ്ത്തി അവന്റെ അഭിമാനം അവനെ കടിച്ച്.
യു നോ വൈ വി ഡോണ്ട് ഗെറ്റ് വിക്ടറി ഓവർ സിൻ.
പാപത്തിന് മേൽ നമുക്ക് ജയം ലഭിക്കാത്തതിന്റെ കാരണം എന്താണെന്ന്
നിങ്ങൾക്കറിയാം.
ഈ സന്ദേശം കഴിഞ്ഞ 25 വർഷങ്ങളായി പ്രസംഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്.
ലൈക്ക് എ ഡോക്ടർ ഹു കൻ സേ ദർ ഈസ് ഓൺലി വൺ റീസൺ വൈ യു ഹാവ് ദിസ് സിക്നസ്.
ചില രോഗികളോട് ഡോക്ടർമാർ പറയാറുണ്ടല്ലോ, ഈ പ്രത്യേക രോഗം നിന്നെ ബാധിച്ചിരിക്കുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ.
ഐ കൻ ടെൽ എനിബഡി ഹു ഈസ് ഡിഫീറ്റഡ് ബൈ സിൻ ഹിയർ perfect diagnosis, there is only one reason.
പാപം നിമിത്തം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയോടും നിങ്ങളുടെ രോഗത്തിന്റെ യഥാർത്ഥ കാരണം നിർണയം എനിക്ക് ഒരു ഡോക്ടറെ പോലെ പറയുവാൻ
കഴിയും.
കോപത്തെ ജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങളുടെ കണ്ണുകൊണ്ട് മോഹിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ജയം
ലഭിക്കുന്നില്ല.
മറ്റുള്ളവരോട് കൈപ്പുള്ള മനോഭാവം ഉണ്ടായിരിക്കുന്നതിൽ നിന്നും പറയുന്നില്ല. മറ്റുള്ളവരോട് അസൂയപ്പെടുന്നതിൽ നിന്ന് ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിടുതലില്ലേ.
ഓൺലി വൺ റീസൺ.
ഇത് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഒരു കാരണമേ ഉള്ളൂ.
പ്രൈഡ്.
നിങ്ങളിൽ കുടികൊള്ളുന്ന നിഗളമാണ്.
യു ആർ എ പ്രൗഡ് പേഴ്സൺ.
നിഗളിയായിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ.
ആൻഡ് ഗോഡ് റെസിസ്റ്റ്സ് ദി പ്രൗഡ്.
ദൈവത്തിന്റെ വചനം പറയുന്നു, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു.
ഗോഡ് ഈസ് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് യു, ദാറ്റ്സ് വൈ യു ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് വിക്ടറി.
പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം തന്നെ നിങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ജയം എങ്ങനെ സാധ്യമാണ്?
ഗോഡ് ഗിവ്സ് ഗ്രേസ് ടു ദ ഹംബിൾ.
ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം താഴ്മയുള്ളവർക്കാണ് തന്റെ കൃപ നൽകുന്നത്.
ഹി വിൽ ടു പിക്ചർ സിൻ ഈസ് ഹിയർ ആൻഡ് ഐ ആം ഡ്രൗണിംഗ് ഇൻ ഇറ്റ്.
പാപമാകുന്ന സമുദ്രത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ഒരു
മനുഷ്യൻ,
ഭൂതങ്ങൾ എന്റെ കാല് പിടിച്ച് താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ പാപക്കടലിൽ ഞാൻ മുങ്ങിത്താഴാൻ തുടങ്ങിയാണ്. രക്ഷപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. ഞാൻ നിഗളിയാണെങ്കിൽ
ഗോഡ് ഓൾസോ പുഷസ് മീ ഡൗൺ.
ഞാൻ തന്നെ ഇപ്പോ താണുകൊണ്ടിരിക്കുകയാണ്. ദൈവം തന്നെ എന്നെ തലക്ക് പിടിച്ച് താഴോട്ട് താക്കുന്ന ഒരു ചിത്രം
ഫാസ്റ്റ്.
ഈ കടലിൽ ഞാൻ കുറച്ചുകൂടെ വേഗത്തിൽ മുങ്ങി
താഴുവെന്നുള്ളതാണ്.
എന്നാൽ ഇവിടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന എന്നെ താഴെ വന്നതിന്റെ ശാശ്വത ഭുജം കൊണ്ട് താങ്ങി എഴുന്നേൽപ്പിക്കുവാൻ ഞാൻ വിനയമുള്ളവനാണെങ്കിൽ ദൈവത്തിന്
കഴിയും.
അതാണ് ദൈവം താഴ്മയുള്ളവർക്ക് തന്റെ കൃപ നൽകുന്നു എന്ന്
പറയുന്നത്.
ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈകളുടെ കീഴിൽ നിങ്ങൾ വിനയപ്പെട്ട് നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെ നിങ്ങളെ തന്നെ വിനയപ്പെടുത്തിയാൽ ദൈവം തന്റെ ശക്തിയുള്ള കരം കൊണ്ട് നിങ്ങളെ
ഉയർത്തുന്ന
എല്ലാ പാപങ്ങളുടെ മീതെയും നിങ്ങളെ പിടിച്ചുയർത്തുവാൻ. നിങ്ങൾ വേഗത്തിൽ ഈ യാഥാർത്ഥ്യത്തിലേക്ക് വരും. പാപത്തിന്റെ സമുദ്രം അനേകം അടിത്താഴ്ചയിലാണ്. ഒരു തുള്ളി പോലും ആ സമുദ്രത്തിൽ നിന്റെ ജീവിതത്തിൽ ഇല്ലാതെ വണ്ണം നിന്നെ ജയജീവിതത്തിലേക്ക് കർത്താവ് പിടിച്ചുയർത്തും.
God says here in Hebrews 8:7.
എബ്രായ ലേഖനം 8:7 ദൈവം ഈ വണ്ണം പറയുന്നു.
The first covenant was faulty.
ഒന്നാമത്തെ നിയമം, ന്യായപ്രമാണം, അത് കുറവുള്ളതായിരുന്നു.
Because it told men to run and never gave them any hand.
ആദ്യം ഓർപ്പിച്ചതുപോലെ ഓടുവാൻ മനുഷ്യരോട് കൽപ്പിക്കുമ്പോൾ തന്നെ അവർക്ക് കാലുകൾ നൽകാതെയുള്ള കൽപ്പനയായി.
So God rejected it.
അതുകൊണ്ട് ദൈവം ആ ഒന്നാമത്തെ പ്രമാണത്തെ തള്ളിക്കളഞ്ഞു.
Verse 8, he found fault with it.
അവൻ ഈ ഒന്നാമത്തെ പ്രമാണത്തിൽ കുറ്റം കണ്ടെത്തി.
Why did he give it then?
അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവം ഈ പ്രമാണം എന്തിനാണ് നൽകിയത്?
Teach man, you cannot succeed on your own.
നിങ്ങളുടെ സ്വന്തം പരിശ്രമം കൊണ്ട് നിങ്ങൾക്ക് എന്നെ അനുസരിപ്പാൻ കഴിയില്ലെന്ന് മനുഷ്യനെ സമ്മതിപ്പിക്കുവാനാണ് ദൈവ പ്രമാണം നൽകിയത്.
Like he allowed the apostles to fish one whole night to learn, you cannot get fish on your own.
നിങ്ങളുടെ സ്വന്തം പരിശ്രമം കൊണ്ട് നിങ്ങൾ എത്ര പരിചയസമ്പന്നരാണെങ്കിലും മീൻ പിടിക്കാൻ കഴിയത്തില്ലെന്ന് തന്റെ അപ്പോസ്തലന്മാരെ മനസ്സിലാക്കുവാൻ ഒരു രാത്രി മുഴുവനും അവർ അധ്വാനിക്കുവാൻ യേശു അനുവദിച്ചു.
That is why even the many years of defeat in your life are also part of God's plan to teach you that you cannot get victory on your own.
അതുകൊണ്ട് തന്നെയാണ് അനേക വർഷങ്ങളായിട്ട് പരിശ്രമിക്കുന്ന നിങ്ങളുടെയും പാപത്തിന് മുമ്പിലുള്ള പരാജയത്തിന്റെ സന്ദർഭങ്ങൾ ദൈവം അനുവദിക്കുന്നതാണ്. നിങ്ങളുടെ പരിശ്രമം കൊണ്ട് അത് സാധ്യമല്ല. നിങ്ങൾ തുടർമാനമായി പരാജയം അടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു ദിവസം കർത്താവ് നിങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കും, അധ്വാനിച്ച് തളർന്നവരെ എന്റെ അടുക്കൽ വരിക.
ഐ കാൻ ഗിവ് യു വിക്ടറി.
എനിക്ക് ജയം നൽകുവാൻ കഴിയും, എനിക്ക് വിശ്രമം നൽകുവാൻ കഴിയും.
യു കാൻ്റ് ഓപ്പൺ യുവർ ഐസ് ബട്ട് യു ബിലീവ് ഐ കാൻ ഡു ഇറ്റ് ഫോർ യു.
യേശുക്കുടന്മാരോട് പറഞ്ഞതുപോലെ ഇതെനിക്ക് ചെയ്യുവാൻ കഴിയും, ആ വിശ്വാസം ഉണ്ടോ? നിങ്ങൾ വിശ്രമിച്ചാൽ നടക്കും.
He says this is the new covenant that I will make. Verse
8. 8:8 ദൈവം തന്റെ ജനത്തിന് നൽകുന്ന പുതിയ നിയമത്തെ കുറിച്ച് ഉടമ്പടി.
And this will not be like the covenant I made in Sinai when I took them out of Egypt.
ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിനെ തന്റെ ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ട് വന്നപ്പോൾ സീനായിൽ വെച്ച് അവരോട് ചെയ്ത നിയമപ്രകാരം അല്ല.
In those days I wrote my laws on tablets of stone and told them, obey it now.
അന്ന് ഞാൻ കൽപ്പലകളിൽ എന്റെ പ്രമാണങ്ങളെ എഴുതി അനുസരിക്കുവാൻ എന്റെ ജനത്തിന് കൊടുക്കുകയാണ് ചെയ്തത്.
Whether it's written on tablets of stone or on paper like this, it's still written outside us.
നിങ്ങൾക്കറിയാം, അന്നത്തെ പോലെ കൽപ്പലകളിൽ എഴുതപ്പെട്ടാലും ഇതുപോലെ കടലാസിൽ അച്ചടിച്ച് ലഭിച്ചാലും നമ്മുടെ ഉള്ളിലല്ല, നമുക്ക് വെളിയിലാണ് അവിടെ നാം വായിക്കുന്നു. ഒരു പ്രമാണം നാം വായിക്കുന്നു.
Don't get angry.
കോപിക്കരുതെന്നുള്ള ദൈവത്തിന്റെ നിയമം നാം വായിക്കുന്നു.
Don't be bitter.
കൈപ്പുള്ളവരായിരിക്കരുത്.
Don't lust after women.
സ്ത്രീകളെ നോക്കി മോഹിക്കരുത്.
Don't love money.
ദ്രവ്യാഗ്രഹികളായിരിക്കരുത്.
Love your enemies.
നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക.
So Lord, I tried all night and I caught no fish.
ശിഷ്യന്മാരെ പോലെ ഈ കൽപ്പനകളൊക്കെ വായിച്ചിട്ട് തലതാഴ്ത്തി നമുക്കും പറയാനുള്ളത്, നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, സകല പരിശ്രമവും
വൃഥാവായി.
പഴയ നിയമം കുറവുള്ളതായിരുന്നു, അതിനെ നിന്നെ സഹായിപ്പാൻ ശക്തിയില്ലെന്ന് നിന്നെ
തെളിയിക്കേണ്ടതിന്
വേണ്ടിയാണ്. തുടർന്ന് 10-ാമത്തെ വാക്യം എന്താണെന്ന്
ശ്രദ്ധിക്കുക.
ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്റെ പ്രമാണം അവരുടെ ഉള്ളിലാക്കും, അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ പ്രമാണങ്ങൾ.
And I will write them upon their hearts.
മാത്രമല്ല അവരുടെ ഹൃദയങ്ങളിൽ എന്റെ പ്രമാണങ്ങളെ ഞാൻ എഴുതും എന്നാണ് കർത്താവ് പറയുന്നത്.
These are the two tablets now, the mind and the heart.
10 കൽപ്പനകൾ ദൈവം മോശയ്ക്ക് നൽകിയത് 2 കൽപ്പനകളിലായിരുന്നല്ലോ, അതിന് പകരം ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന 2
കൽപ്പനകൾ.
എന്റെ വെളിയിലുള്ളതായിരിക്കുന്ന പ്രമാണങ്ങൾ പുസ്തകത്തിലാണെങ്കിലും കൽപ്പനകളാണെങ്കിലും എന്നെ സഹായിക്കില്ല.
You listen to a message, the most powerful message, highest standard of holiness, it'll never help you.
ഏറ്റവും ശക്തിയുള്ളതായിരിക്കുന്ന ഒരു സന്ദേശം, ഉന്നതമായിരിക്കുന്ന വിശുദ്ധ ജീവിതത്തെ കുറിച്ചുള്ള സന്ദേശം നിങ്ങൾ കേട്ടാലും അത് നിങ്ങളെ സഹായിക്കും.
God has to write it like he wrote it on that tablet. He's got to write it inside your mind and heart.
കൽപ്പലകളിൽ ദൈവം തന്നെ തന്റെ വിരലുകൾ കൊണ്ട് എഴുതിയതുപോലെ നിങ്ങളെ ഹൃദയമാകുന്ന മാംസപ്പലകളിൽ ദൈവം തന്റെ പ്രമാണങ്ങളെ എഴുതാത്തിടത്തോളം കാലം നിങ്ങൾക്ക് പുതിയ നിയമത്തിൽ ദൈവത്തെ അനുസരിപ്പാൻ സാധ്യമല്ല.
What is the finger of God?
ദൈവത്തിന്റെ വിരലുകൾ കൊണ്ട് എഴുതി എന്ന് നാം വായിക്കുന്നല്ലോ. ദൈവത്തിന്റെ വിരൽ എന്ന് പറഞ്ഞാൽ എന്താണ്?
I want you to see Luke's gospel.
ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം.
And chapter 10.
പത്താമത്തെ അധ്യായം.
Chapter 11, sorry.
ക്ഷമിക്കണം, പതിനൊന്നാമത്തെ അധ്യായമാണ്.
Verse 20.
ഇരുപതാം വാക്യം.
If I cast out demons by the finger of God, then the kingdom of God has come upon me.
ദൈവത്തിന്റെ ശക്തി കൊണ്ട് എന്നാണ് മലയാള പരിഭാഷയിൽ, എന്നാൽ ഇംഗ്ലീഷ് പരിഭാഷയിൽ ദൈവത്തിന്റെ വിരലുകൾ കൊണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്.
You compare that with Matthew 12:28 and you understand what the finger of God is.
മത്തായിയുടെ സുവിശേഷം
12:28
പന്ത്രണ്ടാം അധ്യായത്തിന്റെ 28-ാം വാക്യം കൂടെ ചേർത്ത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമാകും.
We must develop the habit of comparing scripture with scripture to understand God's word.
ഒരേ കാര്യം തന്നെ പ്രസ്താവിച്ചിരിക്കുന്ന തിരുവചനത്തിലുള്ള രണ്ടോ അതിലധികമോ വാക്യങ്ങളെ താരതമ്യം ചെയ്ത് പഠിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കാൻ ഒന്നുകൂടെ എളുപ്പമാണ്.
I cast out demons by the spirit of God.
ഇവിടെ 12-ാം അധ്യായത്തിൽ മത്തായി 12-ല് കർത്താവ് ഇതേ സന്ദർഭത്തെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നതായി എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ
പുറത്താക്കുന്നില്ലെന്നാണ്.
ദൈവത്തിന്റെ ശക്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ വിരല് എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് എന്നാണ് മത്തായി പറയുന്നത്. ദൈവത്തിന്റെ പ്രമാണങ്ങളെ എന്റെ ഉള്ളിൽ എഴുതുന്നത് എങ്ങനെയാണ്? തന്റെ പരിശുദ്ധാത്മാവാകുന്ന വിരലുകൊണ്ടാണ് ദൈവം ആ പ്രമാണങ്ങൾ
എഴുതുന്നത്.
എന്റെ മനസ്സിൽ ദൈവം തന്റെ പ്രമാണങ്ങളെ നൽകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അത് ഒന്നാമത്തെ ചുവടാണ്.
He gives me a tremendous passionate desire to do his will.
അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം സമ്പൂർണമാണെന്ന് എനിക്കറിയാം. അത് ചെയ്യുവാനുള്ള അത്യധികമായിരിക്കുന്ന ഒരു അഭിവാഞ്ച എന്റെ ഉള്ളിൽ
ഉണ്ടാകുന്നുണ്ടാണ്.
എന്റെ സ്വന്തം ഇഷ്ടത്തെ നിഷേധിച്ച് ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഇഷ്ടത്തെ ചെയ്യുവാനുള്ള അത്യധികമായിരിക്കുന്ന വാഞ്ച
ദാഹമേ,
കോപത്തെ അതിജീവിക്കുവാനുള്ളതായിരിക്കുന്ന അത്യധികമായിരിക്കുന്ന വാഞ്ച എന്റെ ഉള്ളിൽ അങ്കുരിപ്പിക്കുന്നത്.
Never to lust with my eyes again.
എന്റെ കണ്ണുകൊണ്ട് ഇനി മേലാൽ മോഹിക്കുവാൻ ഇടയാകരുത്. ഈ കാര്യത്തിൽ വിജയം വേണമെന്ന്
Never to be jealous, never to be bitter. Tremendous desire.
ഒരിക്കൽ പോലും അസൂയ ഉള്ളവനാകരുത്, കയ്പുള്ളവനായിരിക്കരുത്. ഇതിനുള്ള വലിയ വാഞ്ച ദൈവം നൽകുന്നു.
If that's already happened in your life, നിങ്ങളുടെ ജീവിതം is over.
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളുടെ മനസ്സിൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ദാഹം നൽകിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ പടി നിങ്ങൾ ആ ആഗ്രഹം പോലും പരിശുദ്ധാത്മാവിൽ നിന്നാണ്
വരുന്നത്.
എന്നാൽ അത് പോരാ.
You know, you can have a desire and still not be able to overcome.
നമുക്കറിയാം നല്ല പല ആഗ്രഹങ്ങൾ ഉള്ളപ്പോഴും നമുക്ക് ആ ആഗ്രഹങ്ങളുടെ നിവൃത്തി ഉണ്ടാകണമെന്നില്ല.
In the new covenant,
പുതിയ നിയമത്തിലുള്ളതായിരിക്കുന്ന രണ്ടാമത്തെ
ചുവട്. I will write them in their heart.
കർത്താവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം അനുസരിച്ച് ഞാൻ തന്നെ അവരുടെ
ഹൃദയങ്ങളിൽ കാര്യങ്ങൾ എഴുതും. I will give them the power and the ability to do this desire.
എന്റെ ഇഷ്ടം ചെയ്യുവാനുള്ള ആഗ്രഹം അവരിൽ അങ്കുരിപ്പിക്കുക മാത്രമല്ല, എന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവരുടെ ഹൃദയങ്ങളിൽ എഴുതി ഇത് നിവർത്തിക്കുവാനും ഞാൻ അവരെ
സഹായിക്കും.
പുതിയ നിയമ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് നാം അറിയണം.
Like it says in Philippians 2:12-13, God works in us to will and to do.
രണ്ടാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിൽ നാം കാണുന്നത് പോലെ ഇച്ഛിക്കുന്നത് ദൈവം തമ്മിൽ ഉളവാക്കുന്നതാണ്, പ്രവർത്തിക്കുന്നതും ദൈവം തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യേണ്ടു?
സബ്മിറ്റ് ടു ദ വർക്കിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്.
പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനായി നമ്മെ തന്നെ വിധേയപ്പെടുത്തി ഏൽപ്പിച്ചു.
That's why they couldn't live this life before the day of Pentecost.
പെന്തക്കോസ്ത് നാളിന് മുൻപ് ഇങ്ങനെ ഒരു ജീവിതം അസാധ്യമായിരുന്നതിന്റെ കാരണം അതാണ്, പരിശുദ്ധാത്മാവില്ലായിരുന്നു.
And that's why the devil has diverted people's attention to speaking in tongues and making a lot of noise.
അതുകൊണ്ട് തന്നെയാണ് പെന്തക്കോസ്ത് പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം ഇത് സാധ്യമാണെന്നറിഞ്ഞ് പിശാച് അനേകരുടെ ശ്രദ്ധ അന്യഭാഷയിൽ സംസാരിക്കുന്നതും ശബ്ദകോലാഹലങ്ങളിലേക്കും തിരിച്ചിരിക്കുകയാണ്.
I'm not against speaking in tongues. I have spoken in tongues 27 years.
ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെതിരല്ല, കഴിഞ്ഞ 27 വർഷമായി ഈ അനുഭവമുള്ള വ്യക്തിയാണ്.
It's not the heart of my Christian life, it's my little finger.
എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഹൃദയമല്ല അന്യഭാഷയിൽ സംസാരിക്കുന്നത്, എന്റെ ചെറുവിരലുകൾ പോലെ അത്ര പ്രാധാന്യമില്ലാത്ത ഒരു അവയവം മാത്രമാണ്.
I don't cut it off like some people do.
ചിലർ ചെയ്യുന്നത് പോലെ ചെറുവിരലല്ലേ, വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ, മുറിച്ചു കളഞ്ഞേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഈ വരം അവഗണിക്കുന്നവനല്ല. മറ്റു പലരും ചെയ്യുന്ന പോലെ ചെറുവിരലല്ലേ എന്നാൽ ഒരു 12 അടി നീളം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അനുഭാഷാ സംഭാഷണത്തെ വലിച്ചു നീട്ടുന്നവനുമല്ല.
ഇഫ് യു ഹാവ് എ ലിറ്റിൽ ഫിംഗർ 12 ഫീറ്റ് ലോങ്, യു വിൽ ബി എ ന്യൂസൻസ് ഇൻ എവറി ബസ് യു ഗെറ്റ് ഇൻ ടു ആൻഡ് എവറി പ്ലേസ് യു ഗോ.
ഞാൻ നിങ്ങളോട് പറയട്ടെ, 12 അടി നീളമുള്ള ഒരു ചെറുവിരൽ നിങ്ങൾക്കുണ്ടെന്ന് വരികിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കയറുന്ന ബസ്സിലെല്ലാം നിങ്ങൾ ഒരു തികഞ്ഞ ശല്യക്കാരനായിരിക്കും.
That is how people are who make this gift 12 feet long.
അന്യഭാഷാ ഭാഷണം എന്ന് പറയുന്ന ആത്മാവിന്റെ വരത്തെ വലിച്ചു നീട്ടി ദൈവം ആഗ്രഹിക്കാത്ത അളവിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന അനേകരും മറ്റുള്ളവർക്ക് തലവേദനയാണ്
ശല്യം.
അതുപോലെ തന്നെ ഞാൻ പറയാം, ഈ ചെറുവിരൽ വേണ്ടെന്ന് പറഞ്ഞ് മുറിച്ചു കളയുന്നവരും അതുപോലെ തന്നെ പോഷന്മാരാണ്.
ക്രിസ്ത്യ
ജീവിതത്തിന്റെ ഹൃദയമെടുപ്പ് അന്യഭാഷാ
ഭാഷണത്തിലും പോഷന്മാരാണ്. ഹോളി സ്പിരിറ്റ് ഹാസ് കം ടു മേക്ക് അസ് ഡിസൈർ ആൻഡ് ഡു ഗോഡ്സ് വിൽ.
എന്നാൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ എല്ലാ ഇഷ്ടവും നിവർത്തിക്കുവാൻ നമ്മെ ശക്തരാക്കുന്നതിനാണ്.
സീക്ക് ഹിം,
പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കുക.
ഓൺലി ഹീ ക്യാൻ ലീഡ് യു ഇൻടു ദിസ് ലൈഫ് ഓഫ് വിക്ടറി.
വിജയത്തിന്റെ ഈ കനാൻ നാട്ടിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുള്ളൂ.
ഐ വിൽ ഡു ഇറ്റ്.
ദൈവം പറയുന്നത് ഞാനത് ചെയ്യുമെന്ന്.
ഐ വിൽ ഫിൽ യുവർ ബോട്ട് വിത്ത് ഫിഷ്.
നിന്റെ പടകിനെ മത്സ്യം കൊണ്ട് നിറയ്ക്കുവാൻ എനിക്ക് കഴിയുമെന്നാണ് ദൈവം പറയുന്നത്.
Come to me and acknowledge that your boat is empty.
എന്റെ അടുത്ത് വന്ന് വിനയബുദ്ധിയോടുകൂടി നിന്റെ പടകൊഴിഞ്ഞിരിക്കുന്നുവെന്ന് സമ്മതിക്കുവാൻ നിനക്ക് കഴിയുമോ?
Ask me and I'll do it for you.
എന്നോട് ചോദിക്കുക, നിനക്ക് വേണ്ടി ഞാനത് ചെയ്തു തരാം എന്നാണ്.
Will you pray this prayer from today?
ഇന്ന് മുതൽ ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമോ?
Lord, I've tried long enough and I've failed.
കർത്താവേ, ദീർഘനാൾ ഞാൻ പരിശ്രമിച്ചു, ഇന്ന് ഞാൻ പരാജയപ്പെട്ടവളാണ്, പരാജയപ്പെട്ടവനാണ്.
Now you put your law into my mind and write it into my heart.
ഇപ്പോൾ അവിടുത്തെ പ്രമാണങ്ങളെ, ദിവ്യ പ്രമാണങ്ങളെ എന്റെ മനസ്സിൽ അവിടുന്ന് തന്നെ മുളപ്പിക്കണമേ.
Like those blind people I say, I believe you can do it for me.
യേശുവേ, നിന്നെ കണ്ടുമുട്ടിയ കുരുടനെ പോലെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ നിന്നോട് പറയുന്നു, കർത്താവേ എനിക്ക് കാഴ്ച വേണം, നിനക്കത് ചെയ്യുവാൻ കഴിയും.
This anger will not rule my life.
ഈ കോപം ഇനിമേലാൽ എന്റെ ജീവിതത്തെ അടക്കി വാഴുകയില്ല.
Discouragement and gloom will go from my life.
ഈ നിരാശയും വാടിയ മുഖവും എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നീങ്ങിപ്പോകും.
Lusting will disappear from my life altogether.
ദുർമോഹത്തിന്റെ ചിന്തകൾ എന്റെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും.
I will no longer be a lover of money.
ഇനിമേലാൽ ഞാൻ ഒരു ദ്രവ്യാഗ്രഹിയായി ഭൂമിയിൽ ജീവിക്കില്ല.
I'll be a man of God, a woman of God.
ഞാനൊരു ദൈവത്തിന്റെ മനുഷ്യനായിരിക്കും, ദൈവത്തിന്റെ ഒരു വനിതയായിരിക്കും.
God will do it.
ദൈവം അത് ചെയ്യും.
Let's trust him.
നമുക്ക് അവനെ വിശ്വസിക്കാം.
Heavenly Father, let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father,
സ്വർഗ്ഗ പിതാവേ,
thank you for your word.
നിന്റെ വചനത്തിനായി നന്ദി കർത്താവേ.
Heaven and earth will pass away, this word will never pass away.
ആകാശവും ഭൂമിയും മാറിപ്പോയാലും നിന്റെ വചനം ശാശ്വതമാണല്ലോ കർത്താവേ.
We believe it will be fulfilled in our lives.
ഈ ശാശ്വത വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ.
God, give us faith.
ഞങ്ങളുടെ ദൈവമേ, ഈ വചനത്തിന് നിവർത്തിക്കായി ഞങ്ങൾക്ക് വിശ്വാസം നൽകണമേ.
യു കൻ ഡു നത്തിങ് ഇഫ് വി ഡോണ്ട് ബിലീവ്.
വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും സാധ്യമല്ല എന്ന് ഞങ്ങൾ കാണുന്നു കർത്താവേ.
യു കൻ ഡു മിറക്കിൾസ് ഇഫ് വി ബിലീവ്.
ഞങ്ങൾ വിശ്വസിച്ചാൽ അങ്ങേക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്ന് ഞങ്ങൾ കാണുന്നു കർത്താവേ.
ഡു എ മിറക്കിൾ ഇൻ ഔർ ലൈഫ്.
ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ അവിടുത്തെ ഒരു വലിയ അത്ഭുതം ചെയ്യണമേ. ഞങ്ങൾ പാലും തേനുമൊഴുകുന്ന നിന്റെ വാഗ്ദത്ത ദേശത്തേക്ക് ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ.
ലൈഫ് ഓഫ് വിക്ടറി,
ജയത്തിന്റെ ഒരു ദേശം.
ലൈഫ് ഓഫ് സെൽഫ് ഡിനയൽ,
സ്വയത്തെ നിഷേധിക്കുന്ന ഒരു ജീവിതം.
Taking up the cross every day,
എല്ലാ നാളും നിന്റെ ക്രൂശ് എടുത്ത് നടക്കുന്ന ഒരു മാർഗം.
Rejoicing always,
എല്ലായ്പ്പോഴും സന്തോഷിക്കുന്ന ഒരു ജീവിതം.
Blessing other people,
മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ കഴിയുന്ന ഒരു ജീവിതം.
Jesus,
ഇതെല്ലാം ഞങ്ങളുടെ രക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവേ.